പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, സുവിശേഷങ്ങളിലെ യേശുവിനെ അടുത്തറിയാനുള്ള ശ്രമം നമ്മൾ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം യേശുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട ദൂതന്മാരുടെ കീർത്തനവും അവർ നൽകിയ സന്ദേശവും അതിന് ഇടയന്മാർ നൽകിയ പ്രതികരണവും നമ്മൾ കണ്ടു കഴിഞ്ഞു. തങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങൾ എല്ലാവരെയും ഇടയന്മാർ അറിയിച്ചുവെന്നും മറിയം ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് അതിനെക്കുറിച്ച് ധ്യാനിച്ചുവെന്നും നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ പഠന വിഷയമാക്കാൻ പോകുന്നത് ലൂക്കാ എഴുതിയ സുവിശേഷം 2-ാമത്തെ അധ്യായം 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 4 സംഭവങ്ങളാണ്. ഇവിടെ യേശുവിൻ്റെ പരിച്ഛേദനം, നാമകരണം, ദേവാലയത്തിലുള്ള യേശുവിന് സമർപ്പണം, 4-ാമതായി മാതാവിൻ്റെ ശുദ്ധീകരണം, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ആദ്യമേ ഈ ബൈബിൾ ഭാഗങ്ങളൊന്ന് വായിക്കാം, അതിനുശേഷം ഓരോന്നിനെക്കുറിച്ചും വിശദമായി ചർച്ച ചെയ്യാനായിട്ട് ശ്രമിക്കാം. ലൂക്ക എഴുതിയ സുവിശേഷം 2-ാമധ്യായം 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. ശിശുവിൻ്റെ പരിച്ഛേദനത്തിനുള്ള 8-ാം ദിവസമായപ്പോൾ അവൻ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ദൂതൻ നിർദ്ദേശിച്ചിരുന്ന യേശു എന്ന പേര് അവന് നൽകി. മോശയുടെ നിയമമനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കാൻ ജെറൂസലമിലേക്ക് കൊണ്ടുപോയി. കടിഞ്ഞൂൽ പുത്രന്മാരൊക്കെയും കർത്താവിൻ്റെ പരിശുദ്ധനെന്ന് വിളിക്കപ്പെടണമെന്നും ഒരു ജോഡി ചെങ്ങാലികളെയോ 2 പ്രാവിൻകുഞ്ഞുങ്ങളെയോ ബലിയർപ്പിക്കണമെന്നും കർത്താവിൻ്റെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചാണ് അവർ ഇങ്ങനെ ചെയ്തത്. 4 കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധാവിഷയമായത്. ഞാൻ പറഞ്ഞു, യേശുവിൻ്റെ പരിച്ഛേദനം, നാമകരണം, ദേവാലയ സമർപ്പണം, മാതാവിൻ്റെ ശുദ്ധീകരണം. ആദ്യത്തേത് പരിച്ഛേദനത്തെക്കുറിച്ചാണ്. ശിശുവിൻ്റെ പരിച്ഛേദനത്തിനുള്ള 8-ാം ദിവസം, ഇത് ബൈബിളിൽ വ്യക്തമായി കൊടുത്തിരിക്കുന്ന നിയമമാണ്. അബ്രാഹവുമായി ദൈവം ചെയ്ത ഉടമ്പടിയുടെ അടയാളമായി ഇതിനെക്കുറിച്ച് പ്രത്യേകമായി പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 17-ാമധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലാണ് ആദ്യമായി പരിച്ഛേദനത്തെക്കുറിച്ച് പറയുന്നത്. ദൈവം അബ്രാഹത്തോട് കൽപ്പിച്ചു, നീയും നിന്റെ സന്താനങ്ങളും തലമുറ തോറും എൻ്റെ ഉടമ്പടി പാലിക്കണം. നിങ്ങൾ പാലിക്കേണ്ട ഉടമ്പടി ഇതാണ്, നിങ്ങളിൽ പുരുഷന്മാരെല്ലാവരും പരിച്ഛേദനം ചെയ്യണം, നിങ്ങൾ അഗ്രചർമ്മം ഛേദിക്കണം, ഞാനും നിങ്ങളുമായുള്ള ഉടമ്പടിയുടെ അടയാളമായിരിക്കും ഇത്. നിങ്ങളിൽ 8 ദിവസം പ്രായമായ ആൺകുട്ടിക്ക് പരിച്ഛേദനം ചെയ്യണം. ഇതാണ് നിയമം. ദൈവം നൽകിയ ഉടമ്പടിയുടെ അടയാളമായി ഈ ഒരു കർമ്മം ഇസ്രായേൽ ജനം എന്നും അനുഷ്ഠിച്ചു പോന്നു. ജന്മനാ ഇസ്രായേൽ ജനത്തിൻ്റെ ഭാഗമായി മാറുന്നു. ദൈവം അബ്രാഹവുമായി ചെയ്ത ഉടമ്പടിയുടെ അവകാശികളായിത്തീരുന്നു, അബ്രാഹത്തിന് നൽകിയ വാഗ്ദാനങ്ങളുടെ അവകാശികളായിത്തീരുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പരിച്ഛേദന കർമ്മം നിശ്ചയിച്ചിരുന്നത്. പരിച്ഛേദന കർമ്മം വഴിയാണ് ഇസ്രായേൽ ഒരു വ്യക്തി ഇസ്രായേലിൻ്റെ ഭാഗമായി മാറുക. ദൈവവും അബ്രാഹവുമായി ചെയ്ത ഉടമ്പടിയുടെ ദൃശ്യമായ ഒരു അടയാളമായിരുന്നു ഇത്. ജനനേന്ദ്രിയത്തിൽ സ്വീകരിക്കുന്ന ഈ അടയാളം ജനനം വഴി എല്ലാ മനുഷ്യരും ഇസ്രായേൽക്കാരെല്ലാവരും ഈ ഉടമ്പടിയിൽ പങ്കുചേരുന്നു എന്ന് സൂചിപ്പിക്കുകയായിരുന്നു ഈ അടയാളത്തിൻ്റെ ഉദ്ദേശ്യം. പക്ഷേ കാലക്രമത്തിൽ ഈ അടയാളം അർത്ഥവത്താണോ എന്ന് ചോദ്യമുണ്ടായി. പ്രത്യേകിച്ചും യേശു ശിഷ്യന്മാരെ സംബന്ധിച്ചോളം, യേശുവിൻ്റെ മരണവും ഉത്ഥാനവും കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു അടയാളത്തിൻ്റെ ആവശ്യമുണ്ടോ? അബ്രാഹവുമായി ചെയ്ത ഉടമ്പടിയുടെ പൂർത്തീകരണം യേശുവിൽ പൂർത്തിയായി. ആ പൂർത്തീകരണം ഉണ്ടായത് ആ പൂർത്തീകരണത്തിൻ്റെ അടയാളം ഇപ്രകാരം ഒരു പരിച്ഛേദനമായിരിക്കണമോ വേണ്ടയോ എന്നുള്ള ചർച്ച ക്രിസ്തു സഭയിൻ്റെ ആദ്യകാലത്ത് വളരെ ശക്തമായി നിലവിലിരുന്നു. സഭയെ ഒരു പിളർപ്പിലെത്തിക്കാൻ മാത്രം ശക്തമായിരുന്നു ഈ വിവാദങ്ങൾ. മോശയുമായുള്ള ഉടമ്പടിയും ആ ഉടമ്പടിയുടെ നിയമങ്ങളും അബ്രാഹത്തിന് നൽകിയ ഈ പരിച്ഛേദനത്തിൻ്റെ കൽപ്പനയുമെല്ലാം ഒരാൾ ക്രിസ്ത്യാനിയാവാൻ സ്വീകരിക്കണമോ വേണ്ടയോ എന്നതായിരുന്നു ചോദ്യം. ആ ചോദ്യത്തിന് വിശുദ്ധ പൗലോസ് കൊടുത്ത മറുപടി ഇതായിരുന്നു, യേശുവിലൂടെ കടന്നു വരുന്ന രക്ഷ സീനായ ഉടമ്പടി അനുസരിച്ചല്ല, യേശുവിൽ പൂർത്തിയായ പുതിയ ഉടമ്പടി അനുസരിച്ചാണ് നമുക്ക് ലഭിക്കുക. ആ രക്ഷ ലഭിക്കുന്നത് പരിച്ഛേദനം വഴിയല്ല, യേശുവിലുള്ള വിശ്വാസം വഴിയാണ്. കൃപയാലാണ് നമുക്ക് ഈ രക്ഷ ലഭിക്കുന്നത്. അതുകൊണ്ട് പരിച്ഛേദനം ഇനി ആവശ്യമില്ല എന്ന് പൗലോസ് വാദിച്ചു, അല്ല പരിശോധന വേണമെന്ന് മറ്റൊരു കൂട്ടർ വാദിച്ചു. ഇപ്രകാരം 2 ശക്തമായ വിവാദങ്ങൾ നിലനിന്ന സാഹചര്യത്തിലാണ് AD 49 ജെറൂസലത്ത് ആദ്യത്തെ സാർവത്രിക സ്വർണ്ണകോദസ് സമ്മേളിക്കുകയും രക്ഷപ്പെടാൻ ആവശ്യം മോശയ്ക്ക് നൽകിയ നിയമങ്ങളോ അബ്രാഹത്തിന് നൽകിയ ഉടമ്പടിയുടെ അടയാളമോ അല്ല യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തത്. അതിനുശേഷം റോമക്കാർക്കെഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് ഇപ്രകാരമാണ് പരിച്ഛേദനത്തെക്കുറിച്ച് പറയുക, പരിച്ഛേദനം വഴിയല്ല ഒരാൾ ഉടമ്പടിയുടെ അംഗമാവുക, പരിച്ഛേദനമല്ല രക്ഷയ്ക്ക് നിദാനമായി നിൽക്കുന്നത്. റോമക്കാർക്കെഴുതിയ ലേഖനം രണ്ടാമത്തെ അധ്യായം 25 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ ഈ വിഷയം വളരെ വിശദമായി ചർച്ച ചെയ്തതിനു ശേഷം അവസാനമായി പൗലോസ് എടുക്കുന്ന തീരുമാനം ഇതാണ്. ആന്തരികമായ യഹൂദനായിരിക്കുന്നവരാണ് യഥാർത്ഥ യഹൂദൻ. ഹൃദയത്തിൽ നടക്കുന്ന പരിച്ഛേദനമാണ് യഥാർത്ഥ പരിച്ഛേദനം. അത് ആത്മീയമാണ്, അക്ഷരാർത്ഥത്തിലുള്ളതല്ല. അവന് പ്രശംസ ലഭിക്കുന്നത് മനുഷ്യരിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നാണ്. അപ്പോൾ ഹൃദയ പരിശോധനത്തിൻ്റെ ആവശ്യത്തെക്കുറിച്ചാണ് പിന്നീട് വിശുദ്ധ അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്. പക്ഷേ യേശുവിനെ സംബന്ധിച്ച് ഈ നിയമം പ്രാവർത്തികം ആക്കി. കാരണം യേശുവിൻ്റെ മാതാപിതാക്കന്മാരും യേശുവും യഹൂദ നിയമങ്ങളെല്ലാം പൂർണ്ണമായി അനുസരിക്കുന്ന ഭക്തിയുള്ള വിശ്വസ്തരായ ഇസ്രായേൽക്കാരായിരുന്നു എന്ന് എടുത്തു കാണിക്കുകയാണ് വിശുദ്ധ ലൂക്ക ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ പരിശോധനം ഉടമ്പടിയുടെ അടയാളമാണ്. അബ്രാഹുമായി ദൈവം ചെയ്ത ഉടമ്പടിയിൽ പരിശോധനത്തിലൂടെ പങ്കുചേരുന്നു. 8-ാം ദിവസമാണ് പരിശോധനത്തിൻ്റെ ദിവസമായി നിശ്ചയിച്ചിരുന്നത്. അതാണ് പിൽക്കാലത്ത് പരിശോധനത്തിന് പകരം മാമോദിസ എന്ന ആശയത്തിലേക്ക് കടന്നു വന്നപ്പോൾ. യേശുവിന് പ്രബോധനമനുസരിച്ച് ജലത്താലും ആത്മാവിനാലും സ്നാനപ്പെടുന്നില്ല എങ്കിൽ നീ രക്ഷ പ്രാപിക്കുകയില്ല, അല്ലെങ്കിൽ ദൈവരാജ്യം കാണാൻ സാധിക്കുകയില്ല എന്ന യേശുവിൻ്റെ പ്രബോധനമനുസരിച്ച് ശിഷ്യരെല്ലാം മാമോദിസ സ്വീകരിക്കാൻ തുടങ്ങി. 8-ാം ദിവസം പരിശോധനം എന്നുള്ളത് 8-ാം ദിവസം മാമോദിസ എന്ന ആശയത്തിലേക്ക് കടന്നു വന്നു. അപ്പോൾ പരിശോധനത്തിന് പകരം മാമോദിസ പുതിയ ഉടമ്പടിയിൽ പങ്കുചേരുന്നതിൻ്റെ അടയാളമായി മാറി. അതുകൊണ്ടാണ് ശിശുക്കളെ മാമോദിസ ഇന്നും നൽകിക്കൊണ്ടിരിക്കുന്നത്, പരിശോധന നൽകാതെ. പരിശോധനവുമായി ബന്ധപ്പെടുത്തിയാണ് രണ്ടാമത്തേത് പേരു നൽകുക. ദൈവം യേശുവിന് നൽകിയ പേര്, ശിശു ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ കൊടുത്ത പേര് യേശു എന്ന പേരാണ്. ആ പേരിനെ കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. യാഹ്വേ ഷുവ എന്ന രണ്ട് വാക്കുകൾ, യാഹ്വേ എന്ന ദൈവത്തിൻ്റെ പേരും ഷുവ എന്ന രക്ഷയും, ഇത് രണ്ടും കൂടി ചേരുമ്പോൾ യഹോഷുവ എന്നാകും. അതിലോപിച്ച് ജോഷുവ എന്നോ ജഷുവ എന്നോ ആകും. യേശുവിനെ സമകാലികർ വിളിച്ചിരുന്നത് ഒന്ന് ജോഷുവ എന്നായിരിക്കാം, അതിലും കൂടുതലായി ജഷുവ എന്നായിരിക്കാം. ജഷുവ എന്നതാണ് പിന്നെ യേസൂസ് എന്ന് ലത്തീനിലേക്കും ഗ്രീക്കിലേക്കും വിവർത്തനം ചെയ്യുക. അവിടെ നിന്നാണ് നമ്മൾ യേശു എന്ന അഭിസംബോധന രൂപത്തിലേക്ക് വരുന്നത്. അപ്പോൾ യാഹ്വേ രക്ഷകൻ, യാഹ്വേയാണ് രക്ഷ, കർത്താവാണ് രക്ഷകൻ അഥവാ രക്ഷ നൽകുന്ന കർത്താവ് എന്നാണ് യേശു എന്ന പേരിൻ്റെ അർത്ഥം. ഈ പേര് ദൈവം തന്നെ നൽകിയതാണ്. പേര് നൽകുന്നവൻ ഉടയവനാണ്, പേര് നൽകുന്നവന് യഥാർത്ഥം അറിയാവുന്നവനാണ്. അന്തസത്ത മനസ്സിലാക്കിക്കൊണ്ടാണ് പേര് നൽകുക. ഒരു വസ്തുവിന് പേര് കൊടുക്കുമ്പോൾ ആ വസ്തു എന്താണ്, എന്തായിരിക്കണം എന്ന് നിർമ്മാതാവ് നിശ്ചയിക്കുന്നു, അതനുസരിച്ചാണ് പേര് കൊടുക്കുക. പേര് വസ്തുവിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുന്നതാവും. പേര് അതേസമയം ഉടമസ്ഥാവകാശം സൂചിപ്പിക്കുന്നതാവും. ഒരാൾ ഒരു പുസ്തകം വാങ്ങിയാൽ അതിൽ പേരെഴുതാറുണ്ട്, ആ മറ്റാരെടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഒരു വസ്തു വാങ്ങുമ്പോൾ ആ വസ്തുവിൻ്റെ പേര് പേരെഴുതുന്നതിന് തുല്യമാണല്ലോ നമ്മൾ ഒരു ആധാരമെഴുതി രജിസ്റ്റർ ചെയ്യിക്കുന്നത്. അപ്പോൾ പേര് കൊടുക്കുന്നത് ഉടമസ്ഥാവകാശം സൂചിപ്പിക്കുന്നതിന് തുല്യമാണ് താനും. ഇപ്പോൾ ദൈവമാണ് യേശു എന്ന പേര് നിശ്ചയിക്കുക. ഇപ്പോൾ ദൈവത്തിൻ്റേതാണ്, ദൈവത്തിൻ്റെ മാത്രമാണ് അവൻ. അതോടൊപ്പം പേരിന് അർത്ഥമുണ്ട്, അവൻ രക്ഷകനായിരിക്കണം. യേശു എന്ന പേരിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെയൊക്കെ പേരിനെക്കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. ഇന്ന് എന്തെല്ലാം പേരുകളാണ് ഓരോരുത്തർ ഓരോ വ്യക്തികൾക്ക് കൊടുക്കുക. കുഞ്ഞെന്നിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ ഷാബു എന്നോ ഷീബി എന്നോ ഒക്കെ പലരും പേര് പറയാറുണ്ട്. പേരിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ കുഞ്ഞ് കണ്ണു മിഴിക്കും. ആ പേരിട്ട മാതാപിതാക്കന്മാരോട് ചോദിക്കുക, എന്താണ് നിങ്ങൾ കുഞ്ഞിന് കൊടുത്ത പേരിൻ്റെ അർത്ഥം? ഓ, അങ്ങനെ ഒരു പേര് കൊടുത്തു എന്നേ ഉള്ളൂ. വിളിക്കാൻ കേൾക്കാൻ ഇമ്പമുള്ള ശബ്ദങ്ങൾ മാത്രമായി തീരുന്നു പേരുകൾ. ചിലർക്ക് ഇമ്പമെന്ന് തോന്നുന്നത് മറ്റു ചിലർക്ക് ഇമ്പമല്ല എന്ന് തോന്നും. കുഞ്ഞാണാണോ പെണ്ണാണോ എന്താണെന്നറിയാൻ പലപ്പോഴും പേര് കേട്ടാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് പേര് നോക്കി ജെൻഡർ നിശ്ചയിക്കാൻ, ലിംഗം നിശ്ചയിക്കാൻ സാധിക്കുകയുമില്ല. പലപ്പോഴും കുഞ്ഞുങ്ങൾ പ്രായമായി കഴിയുമ്പോൾ എന്താണ് പേരെന്ന് ചോദിച്ചാൽ അത് തുറന്നു പറയാനായിട്ട് മടിയും അല്പം ഒരു ലജ്ജയും ജാള്യതയും ഒക്കെ അനുഭവപ്പെടാറുമുണ്ട്. ഇനിയെങ്കിലും നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പേര് കൊടുക്കുമ്പോൾ ആ കുഞ്ഞെന്തായിത്തീരണം, ആ കുഞ്ഞിന് ആ പേരിൻ്റെ അർത്ഥം എന്താണ് ഒന്ന് ചിന്തിച്ചിട്ട് കൊടുക്കരുതോ? അടുത്ത കാലത്താണ് ഇപ്രകാരമുള്ള പുതിയ പേരുകൾ കടന്നു വന്നത്. അർത്ഥമറിയാതെ ശബ്ദം മാത്രം കൊടുക്കുന്ന പേരുകൾ, അത് ആ കുഞ്ഞിൻ്റെ ഭാവിയെ തന്നെ സാരമായി ബാധിച്ചു എന്നും വരാം. നമ്മൾ പേരുകൾ കൊടുക്കുമ്പോൾ അഭിമാനപൂർവ്വം പറയാൻ സാധിക്കുന്നൊരു പേരായിരിക്കണം. എന്താണ് നിൻ്റെ പേരെന്ന് ചോദിച്ചാൽ ഇതാണ് എൻ്റെ പേരെന്ന് സന്തോഷത്തോടെ അഭിമാനത്തോടെ ഓരോ കുഞ്ഞിനും പറയാൻ സാധിക്കണം. തന്നെയുമല്ല, തന്നെ സംബന്ധിച്ച മാതാപിതാക്കന്മാരുടെ ആഗ്രഹവും പ്രതീക്ഷയും സ്വപ്നങ്ങളും പദ്ധതികളുമൊക്കെ ഈ പേരിലുണ്ട് എന്നും ആ കുഞ്ഞിന് ഓർക്കണം. ഇപ്പോൾ ദൈവത്തിൻ്റെ സ്വപ്നങ്ങളാണ് ജഷുവ എന്ന പേരിലുള്ളത്. തൻ്റെ പുത്രൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് മനുഷ്യനായി തീരുമ്പോൾ അവൻ എന്തായിരിക്കണം, ദൈവത്തിൻ്റെ ആഗ്രഹം, ദൈവത്തിൻ്റെ പദ്ധതി ആ പേരിലുണ്ട്. അവൻ രക്ഷകനായിരിക്കണം. ഈ പേരാണ് രക്ഷയായി നൽകുക. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ യേശുവിൻ്റെ പേരിനെക്കുറിച്ച് മനോഹരമായി അപ്പസ്തോലന്മാർ പറയുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 4:12 വിശുദ്ധ പത്രോസ് സാൻഹെദ്രിൻ സംഘത്തിന് മുമ്പിൽ ഇപ്രകാരമാണ് പറയുന്നത്: മറ്റാരിലും രക്ഷയില്ല, ആകാശത്തിന് കീഴെ മനുഷ്യരുടെയിൽ നമുക്ക് രക്ഷയ്ക്കു വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. യേശു എന്ന നാമം മാത്രമാണ് ലോകരത്തിൽ സകല മനുഷ്യർക്കും രക്ഷയ്ക്കായി നൽകപ്പെട്ടിരിക്കുന്നത്. ആ രക്ഷകൻ്റെ നാമം ഏറ്റുപറയുന്നതിൽ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. തടവറയിൽ അത്ഭുതമുണ്ടായി. തല്ലുകൊണ്ട് തടവറയിൽ കിടന്ന പൗലോസിൻ്റെയും സീലാസിൻ്റെയും ചങ്ങലകൾ താഴെ വീണു. തടവറ കാവൽക്കാരൻ ഭയന്നു. തടവറക്കാരെല്ലാം തടവറയിൽ കിടന്നവരെല്ലാം രക്ഷപ്പെട്ടിരിക്കുമെന്ന് വിചാരിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. നമുക്കറിയാം തടവറയിലെ അത്ഭുതത്തെക്കുറിച്ചുള്ള വിവരണം. അപ്പസ്തോല പ്രവർത്തനം 16:25-34 വാക്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവസാനം തടവറയുടെ അധിപൻ പൗലോസിൻ്റെ അടുക്കൽ ഒന്ന് ചോദിക്കുകയാണ്: യജമാനന്മാരെ, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം? അവൻ പറഞ്ഞു 16:31 കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. മനുഷ്യരക്ഷയ്ക്കു വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ഏകനാമമാണ് യേശു. ഈ നാമത്തെക്കുറിച്ച് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2:9 വാക്യങ്ങളിൽ വിശുദ്ധ പൗലോസ് ഇപ്രകാരമാണ് പറയുക: ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിൻ്റെ നാമത്തിന് മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. യേശു എന്ന നാമം രക്ഷയുടെ നാമമാണ്, രക്ഷാമന്ത്രമാണിത്. മനുഷ്യരക്ഷയ്ക്കായി നൽകപ്പെട്ടിരിക്കുന്ന ഏക നാമമാണ്. ആ നാമത്തിന് ശക്തിയുണ്ട്. ആ നാമത്തിന് ശക്തിയിലാണ് ഇന്നും അത്ഭുതങ്ങൾ നടക്കുക. ആ നാമത്തിന് ശക്തിയിലാണ് ഇന്നും ജീവൻ ലഭിക്കുക. അപ്പോൾ ഈ നാമം ദൈവം നൽകിയ നാമമാണ്. ആ നാമമാണ് ഇവിടെ നൽകപ്പെടുന്നത്. യേശു എന്ന പേര് അവൻ നൽകപ്പെട്ടു. 3 സംഭവം യേശുവിൻ്റെ ദേവാലയത്തിലുള്ള സമർപ്പണമാണ്. ശിശുവിനെ ദേവാലയത്തിൽ സമർപ്പിക്കാനായി മാതാപിതാക്കന്മാർ കൊണ്ടുവരുന്നു. 2 സംഭവങ്ങൾ ഒരുമിച്ചാണ് നടക്കുക: ശിശുവിൻ്റെ സമർപ്പണവും മാതാവിന് ശുദ്ധീകരണവും. ഇത് രണ്ടിനും അടിസ്ഥാനമായി നിൽക്കുന്ന പഴയ നിയമ ബൈബിൾ ഭാഗങ്ങളുണ്ട്. ആദ്യജാതന്മാരെല്ലാം ദൈവത്തിന് സമർപ്പിക്കപ്പെടണം എന്ന് വ്യക്തമായൊരു നിയമമുണ്ട്. അതിന് അടിസ്ഥാനമായി നിൽക്കുന്ന 2 കാര്യങ്ങളും കാണും. ആദ്യത്തേത് പുറപ്പാട് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്. പുറപ്പാട് സംഭവം നമുക്കറിയാം. അവസാന രാത്രിയിൽ ഈജിപ്തിലൂടെ സംഹാരദൂതൻ കടന്നുപോയ സാഹചര്യത്തിൽ ഈജിപ്തുകാരുടെ ആദ്യജാതന്മാരെല്ലാം വധിക്കപ്പെട്ടു. പക്ഷേ ഇസ്രായേൽക്കാരുടെ വാതിൽപ്പടികളിൽ ബലിയർപ്പിക്കപ്പെട്ട ആടിൻ്റെ രക്തം കണ്ടതുകൊണ്ട് ആ വാതിലുകളെ ദൂതൻ കടന്നുപോയി. അങ്ങനെ കടന്നുപോയ വീടുകളിലെല്ലാം ആദ്യജാതന്മാർ രക്ഷിക്കപ്പെട്ടു. അവർ ജീവനോടെ അവശേഷിച്ചു. ഇങ്ങനെ ഈജിപ്തിലെ ആദ്യജാതന്മാർ വധിക്കപ്പെട്ട സാഹചര്യത്തിൽ ഇസ്രായേൽക്കാരുടെ ആദ്യജാതന്മാർ സംരക്ഷിക്കപ്പെട്ടു. അതിൻ്റെ ഓർമ്മയ്ക്കായി ഇസ്രായേലിലെ എല്ലാ ആദ്യജാതന്മാരെയും ദൈവത്തിന് സമർപ്പിക്കണം എന്ന് ഒരു നിയമമുണ്ടായി. പുറപ്പാട് പുസ്തകം 13:11-16 വാക്യങ്ങളിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്: നിങ്ങളോടും നിങ്ങളുടെ പിതാക്കന്മാരോടും വാഗ്ദാനം ചെയ്തതുപോലെ കർത്താവ് നിങ്ങളെ കാനാൻ ദേശത്ത് പ്രവേശിപ്പിക്കുകയും അവിടെ നിങ്ങൾക്ക് നൽകുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ എല്ലാ ആദ്യജാതരെയും കർത്താവിന് സമർപ്പിക്കണം. മൃഗങ്ങളുടെ കടിഞ്ഞൂലുകളിലും ആൺകുട്ടികൾ കർത്താവിനുള്ളതായിരിക്കും. അപ്പോൾ കർത്താവിന് എല്ലാ ആൺ കുഞ്ഞുങ്ങളെയും സമർപ്പിക്കണം. കർത്താവിന് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ബലിയർപ്പിക്കുക എന്നാണ് അർത്ഥമാവുക. പക്ഷേ മനുഷ്യരെ കൊല്ലാൻ പാടില്ലല്ലോ, ദൈവത്തിന് സമർപ്പിക്കുന്നു, അതുകൊണ്ട് വീണ്ടെടുക്കണം. 13 നിങ്ങളുടെ മക്കളിൽ ആദ്യജാതരയെല്ലാം വീണ്ടെടുക്കണം. അതിൻ്റെ വിശദീകരണം കൊടുക്കുകയാണ്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് പിൽക്കാലത്തും നിൻ്റെ മകൻ ചോദിച്ചാൽ നീ പറയണം: അടിമത്തത്തിൻ്റെ നാടായ ഈജിപ്തിൽ നിന്ന് കർത്താവ് തന്നെ ശക്തമായ കർത്താവ് നമ്മെ മോചിപ്പിച്ചു. നമ്മെ വിട്ടയക്കാൻ ഫറവോ വിസമ്മതിച്ചപ്പോൾ ഈജിപ്തിലെ ആദ്യജാതരെ, മനുഷ്യരെയും മൃഗങ്ങളെയും കടിഞ്ഞൂലുകളെയെല്ലാം കർത്താവ് സംഹരിച്ചു. അതിനാലാണ് മൃഗങ്ങളുടെ കടിഞ്ഞൂലുകളിൽ ആൺകുട്ടികളെയെല്ലാം ഞാൻ കർത്താവിന് ബലിയർപ്പിക്കുന്നത്. എന്നാൽ എൻ്റെ കടിഞ്ഞൂൽ പുത്രന്മാരെ ഞാൻ വീണ്ടെടുക്കുന്നു. ദൈവം കടിഞ്ഞൂൽ പുത്രന്മാരെ വീണ്ടെടുക്കാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇതാണ് ആദ്യത്തേത്, സമർപ്പിക്കുക, കർത്താവിന് സമർപ്പിക്കുക. പക്ഷേ കർത്താവിന് സമർപ്പിക്കുമ്പോൾ വീണ്ടെടുക്കാനായിട്ട് എന്തു ചെയ്യണം? വീണ്ടെടുക്കാനായി ചെയ്യേണ്ടത് എന്താണെന്ന് ലേവ്യരുടെ പുസ്തകം 11:6 പറയുന്നു: കുഞ്ഞ് ആണോ പെണ്ണോ ആകട്ടെ, ശുദ്ധീകരണത്തിൻ്റെ ദിനങ്ങൾ പൂർത്തിയാകുമ്പോൾ അവൾ കുഞ്ഞിനു വേണ്ടി ഒരു വയസ്സുള്ള ഒരാട്ടിൻകുട്ടിയെ ദഹനബലിക്കായും ഒരു ചെങ്ങാലിയെയോ പ്രാവിൻ കുഞ്ഞിനെയോ പരിഹാര ബലിക്കായും സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ പുരോഹിതൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. ഒരു ആട്ടിൻകുട്ടിയും ഒരു ചെങ്ങാലിയും. ഇനി എട്ടാമത്തെ വാക്യത്തിൽ പറയും, ആട്ടിൻകുട്ടിയെ സമർപ്പിക്കാൻ അവൾക്ക് കഴിവില്ലെങ്കിൽ രണ്ട് ചെങ്ങാലികളെയോ രണ്ട് പ്രാവിൻ കുഞ്ഞുങ്ങളെയോ കൊണ്ടുവരട്ടെ, ഒന്ന് ദഹനബലിക്കും മറ്റേത് പാപപരിഹാര ബലിക്കും. പുരോഹിതൻ അവൾക്ക് വേണ്ടി പാപപരിഹാരം ചെയ്യണം, അപ്പോൾ അവൾ ശുദ്ധയാകും. ഇപ്പോഴ് ശുദ്ധീകരണവും കാഴ്ച സമർപ്പണവും ഒരുമിച്ചാണ് പോവുക. കുഞ്ഞിനെ ബലിയർപ്പിക്കുന്നതിന് പകരം കുഞ്ഞിന് ബദലായി ആട്ടിൻകുട്ടിയെയും ഒരു പ്രാവിൻ കുഞ്ഞിനെയും ബലിയർപ്പിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ആട്ടിൻകുട്ടിയെ വാങ്ങാൻ മാത്രം സാമ്പത്തിക ശേഷി ഇല്ലാത്തവരാണ് മാതാപിതാക്കന്മാരെങ്കിൽ ഒരു ഇളവ് എന്ന രീതിയിൽ ഒരു ഒന്നിനു പകരം രണ്ട് പ്രാവുകളെ സമർപ്പിക്കുക. ഇതാണ് യേശുവിൻ്റെ മാതാപിതാക്കന്മാർ ചെയ്യുക. യേശുവിനെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നു. ആ സമർപ്പണത്തോടുകൂടി യേശു ദൈവത്തിൻ്റെ സ്വന്തമാണ് എന്ന് ഏറ്റു പറയപ്പെടുകയാണ്. പിതാവിൻ്റെ ഭവനത്തിൽ ആദ്യമായി ഔദ്യോഗികമായി യേശു പ്രവേശിക്കുകയാണ്. ഇവിടെ നടക്കുന്ന ഈ സമർപ്പണം ഇനി അങ്ങോട്ട് ജീവിതത്തിൽ മുഴുവനും പ്രാവർത്തികമാകും. ഈ ഒരു സമർപ്പണം വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ പൂർണ്ണമാകുന്നത് യേശുവിൻ്റെ കുരിശിലാണ്. ഇവിടെ ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ട ശിശു പിന്നീട് ദൈവത്തിന് സ്വയം ബലിയായി അർപ്പിക്കും. ആ ബലിയർപ്പണത്തെക്കുറിച്ചൊരു സൂചനയും ഈ സമർപ്പണത്തിലുണ്ട്. അവൻ രക്ഷകനായി തീരുന്നത് ആത്മബലിയിലൂടെയാണ്. ആ ബലിയിലൂടെയാണ് സകല ശുദ്ധീകരണങ്ങൾ നടക്കുക. ഇനി മാതാവിൻ്റെ ശുദ്ധീകരണത്തെക്കുറിച്ച് കൂടി, മാതാവ് അശുദ്ധയായി തീരുന്നു എന്ന ഒരു ചിന്ത പഴയ നിയമത്തിലുണ്ട്. കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നതോടുകൂടി ഒരു സ്ത്രീ അശുദ്ധയായി തീരുന്നു എന്നാണ് പറയുക. പെൺകുഞ്ഞിനാണ് പ്രസവിച്ചതെങ്കിൽ 80 ദിവസത്തേക്ക്, ആൺകുഞ്ഞിനാണെങ്കിൽ 40 ദിവസത്തേക്ക്. എന്താണ് വ്യത്യാസമെന്ന് അതിന് കാരണമെന്നൊന്നും ബൈബിൾ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം ശ്രദ്ധേയമാണ്, ഈ ശുദ്ധീകരണത്തിൻ്റെ ദിവസങ്ങൾ പൂർത്തിയാകുന്നതുവരെ അവൾ അശുദ്ധയായിരിക്കും, അവൾ പുറത്തിറങ്ങാൻ പാടില്ല. ഒരുപക്ഷെ അവൾക്ക് നൽകുന്ന വിശ്രമത്തിൻ്റെ അവസരം കൂടിയായിരിക്കാം ഇത്. അതിനുശേഷം ദൈവം നൽകിയ വലിയ കൃപയ്ക്ക്, തനിക്ക് നൽകിയ കുഞ്ഞിനെ സംബന്ധിച്ച ആ വലിയ അനുഗ്രഹത്തിന് നന്ദി പറയാനായി ശുദ്ധീകരണത്തിൻ്റെ കാഴ്ചകളുമായിട്ട് അവൾ ദേവാലയത്തിൽ വരുന്നു. ഇപ്രകാരം ഒരു സമർപ്പണമാണ് നമ്മൾ നാലാമത്തെ സംഭവമായി ഇവിടെ കാണുന്നത്. മാതാവിന് ശുദ്ധീകരണത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. അവൾ അശുദ്ധയല്ല, ജന്മനാശുദ്ധയാണ്. സന്താന ലബ്ധിയിലൂടെ ആരും അശുദ്ധരാവുന്നുമില്ല. പക്ഷേ ഇവിടെ ശുദ്ധീകരണം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവത്തിനുള്ള പൂർണ്ണമായ സമർപ്പണമാണ്. ദൈവത്തിന് ശിശുവിനെ സമർപ്പിച്ചു, തന്നെ തന്നെയും സമർപ്പിച്ചു. ഇങ്ങനെ ശുദ്ധീകരണത്തിലൂടെ, സമർപ്പണത്തിലൂടെ ദൈവത്തിൻ്റേതായി തീരുകയാണ് അമ്മയും മകനും. നമ്മളും ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവരാണ്. യേശുവിനെ പോലെ ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ടവരാണ്. മാമോദീസായിലൂടെ അല്ലെങ്കിൽ ജീവൻ ലഭിക്കുന്നതിലൂടെ ദൈവത്തിന് സ്വന്തമായി തീരേണ്ടവരാണ് നമ്മൾ. ഈ സമർപ്പണത്തിലൂടെ യേശു നമുക്ക് വേണ്ടി സ്വയം ബലിയായി നൽകുകയുമാണ്. യേശു എന്ന നാമം നമുക്കും രക്ഷാനാമമാണ്. ഇപ്പോൾ ഈ സംഭവങ്ങൾ നമ്മുടെ മനസ്സിൽ നമുക്കൊന്ന് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥനയിലേക്ക് കടന്നു വരാം. കർത്താവായ യേശുവേ, 8-ാം ദിവസം അവിടുന്ന് ഛേദനാചാരം സ്വീകരിച്ചു. പക്ഷേ ഹൃദയത്തിലുള്ള പരിച്ഛേദനമാണ് ആവശ്യമെന്ന് അവിടെ ഞങ്ങളെ പഠിപ്പിച്ചു. അങ്ങനെയുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് ജലത്താൽ ശുദ്ധീകരിച്ച് ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെടാൻ അവിടുന്ന് ഞങ്ങൾക്ക് ഇട നൽകി നൽകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തിലുള്ള പരിച്ഛേദനം സ്വീകരിക്കാൻ എല്ലാവരെയും അവിടുന്ന് ഒരുക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണമേ. അങ്ങയുടെ നാമം ഏറ്റുപറയുന്നതിനും ആ നാമത്തിൻ്റെ ശക്തിയിൽ അങ്ങയുടെ മക്കളായി മാറുന്നതിനും പിതാവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകണമേ. യേശു എന്ന ഏകനാമമാണ് മനുഷ്യരക്ഷയ്ക്കായി നൽകപ്പെട്ടിരിക്കുന്നതെന്ന് പൂർണ്ണ ഹൃദയത്തോടെ ഏറ്റുപറയാൻ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ.